പഴയ ഒരു ലളിതഗാനത്തിലൂടെ പഴയ ഒരു ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്തായാലും അന്ന് ലളിതഗാനം മാത്രമായിരുന്നില്ല, ഒരുപാട് സിനിമാ പാട്ടുകളുടെ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പാടി അവതരിപ്പിക്കുന്നതിനോടൊപ്പം പാടുകയും ചെയ്യുമായിരുന്നു?
ഇല്ലില്ല, വെറുതെ ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുക മാത്രമായിരുന്നു അന്ന്. ആ സമയത്തൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷനായിരുന്നു, നമ്മൾ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ പോലും അത് പറയാൻ പാടില്ല എന്നൊക്കെ വന്നിട്ട് പറയുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയാണ്, ഞാൻ കാര്യമായിട്ട് അതിനെന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് നന്നായി പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഒരു പാട്ടിന് പറഞ്ഞു, പക്ഷേ രണ്ടാമത്തെ പാട്ടാകുമ്പോഴേക്കും ട്രെക്സ്, അതായത് ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ്, സ്റ്റുഡിയോയിൽ വന്നിട്ട് പറഞ്ഞു ഇതാരാ പറയാ അങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെ എന്നോട് വന്നിട്ട് പറയുകയുണ്ടായി. അതുകൊണ്ട് പിന്നെ പ്ലെയിൻ ആയിട്ട് ഇന്ന സിനിമയിലെ ഗാനം എന്നൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്.
വളരെ
പിന്നെ സമ്മതിക്കുകയില്ലായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ചിലവരാണ് കുറച്ചും കൂടെ ചെറുപ്പമായിട്ടുള്ള ഇവര്, വയസ്സായിട്ടുള്ളവർ, ഇപ്പോൾ വളരെ മുതിർന്നവരൊക്കെ അതിന് വളരെ എതിരായിരുന്നു. പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ഇവരൊക്കെ പിൽക്കാലത്തൊക്കെ വരുമ്പോൾ അപ്പോഴൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയത് പറയാൻ.
എന്തായാലും പാട്ടിലൂടെ വന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഞ്ജുള മാത്യൂസ് പാടുന്നത് പാട്ട് കേൾക്കാനും കൂടെ താല്പര്യമുണ്ട്. പണ്ട് പാടിയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേജ് പരിപാടി എങ്കിലും പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമാ ഗാനം മതി, ലളിതഗാനം ചോദിക്കുന്നു, ലളിതഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു, ഒരു രണ്ടു വരി ഇപ്പോൾ പാടാൻ കഴിയുമോ?
ഒരു നാല് വരി പാടിയോ?
ഞാൻ രണ്ടു വരി ചോദിച്ചു, നാല് വരി ധാരാളം.
ശരി, രണ്ടു വരി തന്നെ പാടാം.
നാല് വരി തന്നെ ആയിക്കോട്ടെ.
ശരി, ഒരു 81 പുറത്തിറങ്ങിയ മെയ് മാസ പുലരിയിൽ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്, പാടാൻ ശ്രമിക്കാം കേട്ടോ, അത്രയേ ഉള്ളൂ. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി, വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണ ചിറകുമായി പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി.
എന്തായാലും ആ ഒരു പഴയ കാലത്തിലേക്കാണ് തിരിച്ചു പോയത് തോന്നിപ്പോൾ പാടിക്കൊണ്ട്. ആ പഴയ കാലത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഏതെങ്കിലുമൊക്കെ ഓർമ്മകൾ ഇപ്പോഴുമുണ്ടോ?
ആകാശവാണിയിലെ അനുഭവമാണ് ചോദിച്ചത്.
അതെ, ആകാശവാണി കാലഘട്ടത്തിൽ
എനിക്ക് ശരിക്കും അവിടെ വന്നിരുന്ന ആർട്ടിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ റേഡിയോയിൽ വെറുതെ കേട്ട് അവരെ കാണാൻ കൊതിച്ചിരുന്ന മരുത്ത് അത്ര പ്രഗത്ഭരായ ആർട്ടിസ്റ്റൊക്കെ AR റെക്കോർഡിങ്ങിന് വരുമായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ, അവരുടെയൊക്കെ റെക്കോർഡിങ്സിന് അവരുടെ ഒപ്പം സ്റ്റുഡിയോയിലിരുന്ന് റെക്കോർഡിങ്സിൻ്റെ സമയത്ത് മുഴുവൻ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേമാതിരി മാൻഡലിൻ ശ്രീനിവാസ്, കദരി ഗോപാൽനാഥ്, എൽ വൈദ്യനാഥൻ, MS ഗോപാലകൃഷ്ണൻ, പിന്നെ ഇപ്പം നാടൻ കലകൾ പറയുകയാണെങ്കിൽ ഞെരളത്ത് രാമപൊതുവാൾ, മട്ടന്നൂർ ശങ്കരമാരാർ, പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ്, ഈവൻ MT വാസുദേവൻ നായർ, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഇങ്ങനെ
പിന്നെ
അവരുടെ ഇവരെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അതിശയാവുമായിരുന്നു. ഇപ്പോൾ കോളേജിലൊക്കെ ഉള്ളപ്പോൾ കൂടിയുള്ളൊരു ഫ്രണ്ട് കടമ്പനിട്ടയുടെ കവിത ഇങ്ങനെ തമാശയായിട്ടൊക്കെ പാടി കേട്ടിട്ട്, അങ്ങനെ തമാശയായിട്ട് പാടിയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു കോളേജിലുള്ളപ്പോൾ. അത് പോയിട്ട് കടമ്പനിട്ട ശരിക്കും റേഡിയോയിൽ നേരെ വന്നിട്ട് പാടുന്നത് കണ്ടപ്പോൾ അതൊക്കെ ഓർത്തു പോയി. അവരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെ വലിയ വലിയ സന്തോഷം തന്ന അനുഭവങ്ങളായിരുന്നു എന്ന് തന്നെ പറയണം. പിന്നെ വേറൊന്നുള്ളത്, ഇപ്പോൾ TVയിലൊക്കെ കാണുന്ന ഓരോ റിയാലിറ്റി ഷോയിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സംഗതി, അതിലൊക്കെ ജയിക്കുന്നവർക്കിങ്ങനെ 1 കോടിയും 10 ലക്ഷവും കാറും ഇങ്ങനെയൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ, പണ്ട് AR റെക്കോർഡിങ്ങിന് വന്നിരുന്ന പല കലാകാരന്മാരെ ഓർത്തു പോവുകയാണ്. അവരൊക്കെ അവരുടെ കലയിൽ തലപ്പത്തിരിക്കുന്നവരായിരിക്കും. ശരിക്കും അവരുടെ കഴിവും കഠിന അധ്വാനം കൊണ്ട് മാത്രം ആദരിക്കപ്പെട്ടിരുന്ന കലാകാരന്മാർ രാവിലെ റെക്കോർഡിങ്ങിന് വരും. റെക്കോർഡിങ്ങിന് വരുമ്പോൾ അവർ ഇങ്ങനെ വീണയും കൊടവും അല്ലെങ്കിൽ ചെണ്ട അല്ലെങ്കിൽ എടയ്ക്കയും കോലും ഇതൊക്കെയായിട്ട് വന്നിട്ട് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയാലും അവരവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോവാൻ വണ്ടിക്ക് വണ്ടിക്കൂലി ഇല്ലാതെ ഈ പ്രതിഫലമായിട്ട് കിട്ടുന്ന ചെറിയ തുകയുടെ ചെക്കായിരിക്കും ആ ചെക്ക് ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെങ്ങനെങ്കിലും ക്യാഷ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാത്തു നിൽക്കുന്നത്. അപ്പം അത്രയ്ക്ക് പൈസയില്ലാത്ത കലാകാരന്മാരായിരുന്നു അവർ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ വളരെ വേദന തോന്നുകയാണ്. അതും എത്രയോ പേര് കേട്ട അവരെയൊക്കെ എത്രയോ സ്റ്റേജിലൊക്കെ പൊന്നാടയൊക്കെ അണിയിച്ചിട്ടൊക്കെ ആദരിക്കുന്നത് കാണാം. പക്ഷേ അവരുടെ പിന്നാലെയുള്ള ഓരോ കഥകൾ, അത്രയ്ക്ക് പൈസയില്ലാത്ത ആൾക്കാരായിരുന്നു അവരെയൊക്കെ. അതൊക്കെ ആലോചിക്കുമ്പോൾ വലിയ സങ്കടമാണ്
ശരിക്കും. ഒരുപാട് ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന്
തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും അത് നല്ലതിന് തന്നെ. അതെ,
ഇപ്പോ തിരിച്ച് ഇപ്പോഴും ഇടയ്ക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നാട്ടിലെ ഒരു കേരളത്തിലെത്തി കഴിയുമ്പോൾ ആകാശവാണിയൊക്കെ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? കേൾക്കാറുണ്ടോ ഇപ്പോഴും പോകുമ്പോൾ?
കേൾക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നാട്ടിൽ പോയപ്പോൾ ഇപ്പോൾ റേഡിയോ ഇല്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ നെവ്യൂൻ്റെ വീട്ടിലൊക്കെ പോയി താമസിക്കുമ്പോൾ റേഡിയോ കേൾക്കാമെന്ന് വിചാരിച്ചാൽ പോലും അവരുടെ വീട്ടിൽ റേഡിയോ ഇല്ല. എന്തിനാണ് റേഡിയോ എന്നാണ് ചോദിക്കുന്നത്. എല്ലതും ടി വിയിൽ കിട്ടുമല്ലോ. വാർത്തകളാണെങ്കിൽ അതിൽ കാണാം, സിനിമാ പാട്ടുകളാണെങ്കിൽ അതിൽ കാണാം, എന്നിട്ട് റേഡിയോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ റേഡിയോ, ഞാനൊരു പ്രാവശ്യം ഹോളിഡേക്ക് പോയപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കനകാംബരൻ, അപ്പോൾ കുട്ടി അപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കനകാംബരം വിളിച്ചു പറഞ്ഞു, മോളി തൻ്റെ പാട്ട് ഇന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല.
അതായത് പണ്ട് പാടിയ പാട്ടുകൾ ഇപ്പോഴും ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ടോ?
ആണ്, സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ എനിക്ക് കേട്ടു, അത് പാട്ട് കേട്ടു എന്നുള്ളതാണ്. അതേമാതിരി നാടകം വരെ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു പ്രാവശ്യം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാനും ഖാൻകാവിലൊക്കെ പങ്കെടുത്ത ഒരു നാടകം അവിടെ നിന്ന് കേട്ടു. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു ഭയങ്കര അനുഭവമായിരുന്നു അത് കേട്ടപ്പോൾ. ദൈവമേ എത്ര വർഷം മുമ്പ് എടുത്തതാണെന്ന് ആലോചിച്ചു. വലിയ സന്തോഷമായി കേട്ടപ്പോൾ.
ഇപ്പോൾ ഈ ആകാശവാണിയൊക്കെ ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനുള്ള ഒരു കാരണം എന്തായിരുന്നു?
പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് റേഡിയോ വിട്ടിട്ട് വേറൊരു ജോലി എനിക്ക് ആലോചിക്കാൻ പോലും ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ ഒരു നല്ല ഭാവി മകന് വേണ്ടി എന്നൊക്കെ വിചാരിച്ചിട്ടങ്ങനെ വന്നതാണ്. ഫാമിലിയായിട്ട് ഇവിടെ വരേണ്ടി വന്നു. നിർഭാഗ്യവശാൽ തിരിച്ചു പോവാനും പറ്റിയില്ല, അതാണ്ടായത്.
അപ്പോൾ എന്തായാലും ആകാശവാണിയൊക്കെ ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ എത്തിയെങ്കിൽ പോലും ഓസ്ട്രേലിയൻ മലയാളികൾക്ക് ആ പഴയ ആകാശവാണി കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ ഈ ശബ്ദത്തിലൂടെ ഇപ്പോൾ വീണ്ടും പുതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഓസ്ട്രേലിയൻ മലയാളികളുടെ, എല്ലാ എസ് ബി എസ് മലയാളത്തിൻ്റെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ സ്റ്റുഡിയോയിൽ വന്നതിനും സംസാരിച്ചതിനും വളരെയധികം നന്ദി, ശ്രീമതി മഞ്ജുള മാത്യൂസ് അല്ലെങ്കിൽ മഞ്ജുള ഉമ്മർ.
അയ്യോ, നന്ദി ഞാനാ പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ എനിക്ക് ഒരവസരം കിട്ടിയതിൽ ഞാൻ വളരെ വളരെ സന്തോഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ജിജു. God.
കാലചക്രം